നമസ്കാരം ശ്രീമതി ജൂബി കുന്നേൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീപ്.
ചൊവ്വാഴ്ചത്തെ ബജറ്റിൽ ഹൗസിംഗ് അഫോർഡബിലിറ്റി കൂട്ടുന്നതിന്റെ ഭാഗമായി ട്രഷറർ സ്കോട്ട് മോറിസൺ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യമാണ് ആദ്യ വീട് വാങ്ങിക്കുന്നവർക്ക് ഡെപ്പോസിറ്റ് കൂട്ടുന്നതിനായിട്ടുള്ള പദ്ധതി. ഒന്ന് വിശദീകരിക്കാമോ ഈ പദ്ധതി എന്താണെന്നുള്ളത്?
ഹൗസിംഗിന്റെ അഫോർഡബിലിറ്റി, അത് ചില പ്രത്യേക അഡ്വാൻറ്റേജ് ഉള്ള ഏരിയാസ് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിന്റെ ആദ്യമായിട്ട് വീട് വാങ്ങിക്കുന്നവർക്ക് ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഈ ബഡ്ജറ്റിൽ അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് $15,000 വരെയും അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് മാക്സിമം 30K, അതായത് 30K ആണ് ക്യാപ് ലിമിറ്റ് ഉണ്ട്. 1 July 2017 തുടങ്ങി അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അത് അപ്രൂവ്ഡ് സൂപ്പർ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നിട്ട് അവർക്ക് വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് 1 July 2018 തുടങ്ങി അവർക്ക് വിഡ്രോ ചെയ്യാം. ഫസ്റ്റ് ഹോം ബൈ ചെയ്യാനായിട്ട് ഈ വിഡ്രോവലിന്റെ ടൈമിൽ ഇവർക്ക് ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ടാക്സ് ചെയ്യുന്നത് മാർജിനൽ ടാക്സിന് ശേഷം അതിൽ നിന്ന് 30% ടാക്സ് ഓഫറിറ്റി കഴിഞ്ഞിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്, ടാക്സ് ചെയ്യുന്നത്. സ്വന്തം പീപ്പിൾ കോൺട്രിബ്യൂഷനെ ടാക്സ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ 15% ആണ്. അപ്പൊ അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15,000 മാക്സിമം ഓഫ് 30K ഇപ്പോൾ അവർക്ക് കറന്റ് ആയിട്ട് അവർക്ക് വിദിൻ കോൺട്രിബ്യൂഷൻ ക്യാപ്പിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ഫസ്റ്റ് ഹോം ബയേഴ്സിൽ അവർക്ക് മേടിക്കാൻ, ആദ്യത്തെ വീട് മേടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് കപ്പിൾസിന് രണ്ടുപേരും കൂടി ഒന്നിച്ച് വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഈ ബഡ്ജറ്റിലൂടെ.
ഓക്കെ, അപ്പോൾ ഓരോരുത്തരും $15,000 വീതം സൂപ്പറിലേക്ക് ഇട്ടാൽ ഇത് ഒരു വർഷത്തിന് ശേഷം ഡെപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് ശ്രീമതി ജൂബി കുന്നിൽ വിവരിച്ചത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധാരണ ഡെപ്പോസിറ്റ് കൂട്ടുന്ന രീതിയിൽ നിന്ന് ഈ രീതി എങ്ങനെയാണ് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ളത്?
ഓരോ ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ടാക്സ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് കാണുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ടാക്സ് റേറ്റിൽ നിന്നും 30% ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് ഈ വിഡ്രോവൽ എമൗണ്ട് ടാക്സ് ചെയ്യുന്നത്. അപ്പോ ഒരു 30% ടാക്സ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ 32.5% ടാക്സ് കൊടുക്കുന്നത്, അതോ 19% ടാക്സ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 30% ടാക്സ് ഓഫ്സെറ്റ് കഴിയുമ്പോഴേക്കും അവർ ടാക്സ് അഡ്വാൻറ്റേജ് ധാരാളം ഉണ്ട് അതിനകത്ത്. അതാണ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്കൊരു കണ്ടീഷൻ ഉള്ളത് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു അപ്രൂവ്ഡ് സൂപ്പർ ഫണ്ടിലേക്ക് ആയിരിക്കണം എന്നും കൂടിയുണ്ട്. എന്നാലാണ് ഈ അഡ്വാൻറ്റേജ് കിട്ടുകയുള്ളൂ. 1 July 2017 തുടങ്ങി അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെങ്കിൽ അവർക്ക് വിഡ്രോ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 July 2018 തുടങ്ങിയാണ് അവർക്ക് വിഡ്രോ ചെയ്യാം. പക്ഷെ അത് വൺ ഓഫ് ആയിട്ട്.
ഓക്കെ, അപ്പോൾ ശ്രീമതി ജൂബി, ഇതിൽ നിന്ന് എത്രമാത്രം ഒരു ഡെപ്പോസിറ്റ് വലിയ രീതിയിൽ സാധ്യമാകും? കാരണം സിഡ്നിയിലും മെൽബണിലും ഒക്കെ വലിയൊരു ഡെപ്പോസിറ്റ് ആണല്ലോ വീടിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്.
ഇത് ഇൻഡിവിജ്വൽസിനും ദമ്പതികൾക്കും രണ്ടുപേർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ചില പ്രത്യേക ഭാഗങ്ങൾ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലൊന്നാണ് കപ്പിൾ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, 18 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി, ഒരു 18-year-old, അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നതിൽ നിന്നും ഇതുപോലെ ഫസ്റ്റ് ഹോം ബൈ ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്ത് സൂപ്പറിലേക്ക് ഇടുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പാർട്ണർ എൻട്രി ചെയ്യുക ലൈഫിലേക്ക്. ഈ പാർട്ണർ വരുന്നത് ഒരു ഓൾറെഡി ഓൺ ചെയ്തൊരു ഹൗസുമായിട്ടാണെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ഈ 18-year-old അതുവരെയും ഡെപ്പോസിറ്റ് ചെയ്ത സൂപ്പറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഫസ്റ്റ് ഹോം മേടിക്കാനുള്ള ഡെപ്പോസിറ്റ് ചെയ്ത ആ പൈസ എടുക്കാനുള്ള ഒരു ആക്സസിബിലിറ്റി അത് ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. കപ്പിൾ ആ മറ്റേ പാർട്ണർ ഒരു ഹൗസുമായിട്ട് ഓൾറെഡി ഓൺ ചെയ്ത് വരികയാണെങ്കിൽ എന്നുള്ളൊരു അഭിപ്രായം വിദഗ്ധരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പിള് ഇങ്ങനെ സേവ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ആദ്യമായിട്ട് ഫസ്റ്റ് ഹോം ബയറിന് വേണ്ടി രണ്ടുപേരും ഇങ്ങനെ സേവ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു ശരിക്കും ഒരു ബെസ്റ്റ് സിനാറിയോയിൽ ഒരു $15,000 ഓവർ ദ 3 years സേവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഒരു 1 to 1.5% ഓഫ് ദ മീഡിയൻ പ്രൈസ് സിഡ്നിയിലെയും മെൽബണിലെയും പ്രോപ്പർട്ടി പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ അതൊരു വലിയ ഒരു സേവിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ കപ്പിൾസിന്? അതൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ആണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്.
ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്തു നിന്നുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിൽ വളരെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ബജറ്റിൽ?
ഫസ്റ്റ് ആയിട്ട് ഈ ഫോറിൻ ഓണർഷിപ്പിന്, ഈ പുതിയ ഡെവലപ്മെന്റ്സിൽ അവർ കൊണ്ടുപോയി ഓണർഷിപ്പ് നടത്തുന്നതിന് ഒരു പ്രത്യേക റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. റെസ്ട്രിക്റ്റിംഗ് ടു 50% ആണ് അവർ പറയുന്നത്. പിന്നെ അത് കൂടാതെ നോൺ റെസിഡന്റിനും ഈ വിത്ത്ഹോൾഡിംഗ് ടാക്സ്, നോൺ റെസിഡന്റ് ഒരു പ്രോപ്പർട്ടി പെർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ പെർച്ചേസ് ഹാവ് ടു വിത്ത്ഹോൾഡ് ടാക്സ് ഫ്രം ദെയർ വാല്യൂ. ആ വാല്യൂ ഓഫ് ദ പെർച്ചേസ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ഡിഡക്ട് ചെയ്യുമ്പോൾ കറന്റ്ലി 10% അതിപ്പോ 12.5% ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഇഫക്റ്റീവ് ഫ്രം 1 July 2017 ആണ്. പക്ഷേ ഇവിടെ വേറെ ഒരു ഇത് കൂടിയുണ്ട്. കറന്റ്ലി 10% ലിമിറ്റ് ചെയ്തിരിക്കുന്നത്, 10% വിത്ത് ഹോൾഡിംഗ് ടാക്സ് 2 million വാല്യൂന് താഴെയാണെങ്കിൽ അത് എക്സെംഷൻ ഉണ്ട്. പക്ഷേ ആ ത്രെഷ്ഹോൾഡ് ലിമിറ്റ് റിഡ്യൂസ് ടു 750,000 ആക്കി കുറക്കാൻ പോവാ. അതായത് ഒരു പ്രോപ്പർട്ടി പെർച്ചേസിന്റെ വാല്യൂ 750 ആണെങ്കിൽ അവിടെ തുടങ്ങി വിത്ത് ഹോൾഡിംഗ് ടാക്സ് 12.5%, അതായത് 2.5% ഓഫ് ദി കറന്റ് എബൌ ദി കറന്റ് റേറ്റ് വിത്ത് ഹോൾഡ് ചെയ്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അത് റിമിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു മാറ്റം വഴി, ഈ ഒരു നിരക്ക് വർധനവ് വഴി എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കാവുന്നത് വിദേശ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും?
നോൺ റെസിഡൻസ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവർക്കുള്ള ആ ഒരു എൻകറേജ്മെന്റ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ചിലപ്പോ ചില നോൺ റെസിഡൻസും ഈ ഒരു 2.5% ഇൻക്രീസ് വിത്ത് ഹോൾഡിംഗ് ടാക്സ് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കാറില്ല. കാരണം അവർക്കത് തിരിച്ച് വിത്ത് ഹോൾഡിംഗ് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചില ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് വലിയൊരു ഡിസ്കറേജ്മെന്റ് ആണോ എന്നുള്ളത് ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഫോറിൻ റെസിഡൻസിനും ടെമ്പററി ആയിട്ടുള്ള ടാക്സ് റെസിഡൻസിനും ഒരു ഡിനായ് CGT ബെനിഫിറ്റ് ഡിനായ് ചെയ്യുന്നുണ്ട്. മെയിൻ റെസിഡൻസിന് അവർ പ്രപ്പോസ് ചെയ്യുന്നതാണ് മെയിൻ റെസിഡൻസിന് 9th May 2017 ഓൺവേർഡ്സ് ഏതെങ്കിലും പ്രോപ്പർട്ടി മെയിൻ റെസിഡൻസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ അവർക്ക് ഈ CGT ബെനഫിറ്റ്, മെയിൻ റെസിഡൻസിന്റെ CGT ബെനഫിറ്റ്, അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന്റെ ബെനഫിറ്റ് അവർ ഡിസലവ് ചെയ്യുന്ന പറയുന്നത്. ഒരു ചെറിയ കാര്യം കൂടി ഫോറിൻ റെസിഡൻസിന് ഒരു ഭാഗം കൂടി അവർ പറയുന്നുണ്ട്, ഫോറിൻ റെസിഡൻസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് ചില പ്രോപ്പർട്ടി ഇട്ടിട്ടുണ്ട്. അതായത് അവർ വന്ന് മേടിച്ചിട്ട് അവരത് ഒരു റെന്റിന് കൊടുക്കാതെ അൺഒക്യുപ്പൈഡ് ആയിട്ട് പ്രോപ്പർട്ടി ഇടുന്ന സാഹചര്യങ്ങളെ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ അവര് പീനലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇഫക്റ്റീവ്ലി ആനുവൽ ലിവി ആയിട്ട് ഒരു $5,000 അവര് ചാർജ് ചെയ്യുന്ന പറയുന്നത്, മോർ ദാൻ 6 months ഒക്കെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെയും കൂടി ഫോറിൻ റെസിഡൻസിന്റെ ഭാഗത്ത് പറയേണ്ടിയിരിക്കുന്നു.
നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് കൂടാതെ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കാര്യവും ബജറ്റിൽ പറയുന്നുണ്ട്. വീട് വിൽക്കുന്ന കാര്യത്തിലാണ് ഈ നേട്ടം, ഇതെങ്ങനെയാണ് ഉണ്ടാവുക?
1 July 2018 തുടങ്ങി, അതായത് റിട്ടയറീസ് അല്ലെങ്കിൽ ദോസ് ഹു നമ്മളുടെ ഹൗസ് ഒക്കെ ഡൗൺ സൈസ് ചെയ്ത് ചെറിയൊരു ഇടങ്ങളിലേക്ക് മാറുകയോ അങ്ങനെ ഡൗൺ സൈസ് ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ വയസ്സ് 65 കൂടുതൽ ആണെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം വീട് വിൽക്കുമ്പോൾ അവർക്ക് മാക്സിമം $300,000 സൂപ്രാനുവേഷൻ ഫണ്ടിലേക്ക് നോൺ കൺസെഷണൽ കോൺട്രിബ്യൂഷനായിട്ട്, അതായത് ആഫ്റ്റർ ടാക്സ് കോൺട്രിബ്യൂഷനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് കറന്റ്ലി ഒരു ക്യാപ്പുണ്ട്, മാക്സിമം ഇത്രയും ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടുന്നുണ്ട് ഒരു വർഷം. പക്ഷേ ഈ ഒരു എക്സംഷൻ വഴി അവർക്ക് 300,000 വരെയും ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന്റെ ഓവർ ദ ക്യാപ് ലിമിറ്റ് ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു രണ്ടു വിധത്തിലെ വാദങ്ങളുണ്ട്. പക്ഷേ 300,000 സൂപ്പർഅന്വേഷനായിരുന്നു നോൺ കൺസെഷണൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇനി ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് പ്രധാന ബാങ്കുകളുടെ മേൽ ലെവി ചുമത്തുന്ന കാര്യമായിരുന്നു. പലർക്കും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ഇതുമൂലം, ബജറ്റിലെ ഈ മാറ്റം മൂലം മോർഗേജ് നിരക്ക് കൂട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക?
ഈ ലെവി ഇമ്പോസ് ചെയ്തിരിക്കുന്ന മനസ്സിലായത് മേജർ ബാങ്ക്സിന് പ്രത്യേക എമൗണ്ട് ഓഫ് ലയബിലിറ്റി ഉള്ള അങ്ങനെയുള്ള ഒരു ബാങ്ക്സിനെയാണ് അത് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പം മേജർ ബാങ്ക്സ് ഓൾറെഡി ഇതേപ്പറ്റി വളരെയധികം കൺസേൺഡ് ആണ്. പക്ഷേ അവർക്ക് ഈ ലെവി റീകൂപ്പ് ചെയ്യാനായിട്ട് ജനങ്ങളിലേക്ക്, സാധാരണക്കാരായി നമ്മളിലേക്ക് ഇറങ്ങുമോ എന്നുള്ളൊരു കൺസേൺ ആണ് ഇപ്പൊ എല്ലാവരുടെയും ഒരു വലിയ ചിന്താ വിഷയം. പക്ഷേ അത് ഇപ്പോൾ AAAC ഇൻവെസ്റ്റിഗേഷൻ റെസിഡൻഷ്യൽ മോർഗേജ് പ്രൈസിങ്ങിനെ പറ്റി AAAC, ഇത് ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷന്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ കുറേയധികം കൂടുതൽ വ്യക്തത കിട്ടാനുണ്ട് ഈ ഭാഗത്ത്. ബാങ്ക് എന്താണ്, എങ്ങനെയാണ് അത് റീകൂപ്പ് ചെയ്യാൻ പോകുന്നതെന്നും അതോ ഗവൺമെന്റ് ഇത് റീതിങ്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നും നമുക്കറിയില്ലാത്തൊരു ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
പക്ഷേ
AAAC അപ്രൂവൽ ഇല്ലാതെ ഇത് നടക്കുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ. മോർഗേജ് പ്രൈസിങ്ങിനെ സംബന്ധിച്ചാണ് നമ്മളെ സാധാരണക്കാരെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത. ബാങ്ക് ഇത് റീകൂപ്പ് ചെയ്യാനായിട്ട് നോക്കാൻ സാധ്യതയുണ്ടോ എന്ന്.
അപ്പോൾ എന്തായാലും അതേപ്പറ്റി ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. അത് ഇനിയും ബാങ്കുകളുടെ അതേക്കുറിച്ചുള്ള പഠനത്തിന് ശേഷമേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ.
വളരെയധികം
നന്ദി ശ്രീമതി ജൂബി കുന്നേൽ SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്.
താങ്ക് യു.